prosiga. ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്നെ അതിപോലെ തന്നെ ആമീൻ. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ തലകളെ നിന്റെ തിരുമുമ്പാകെ വണക്കുകയും നിന്റെ പരിശുദ്ധ ജ്ഞാനത്തിൽ നിന്ന് ഞങ്ങളുടെ ഭൗതിക ജ്ഞാനത്തിലേക്ക് അറിവുകളെ സ്വീകരിക്കുന്നതിനും ദിവ്യമായ ജ്ഞാനത്തിലേക്ക് അത് വളർത്തുന്നതിനും അതുവഴി പഞ്ചേന്ദ്രിയങ്ങൾ മൂലം അറിയുവാൻ സാധിക്കാത്ത ജീവമായിരിക്കുന്നു നിന്നെ ആത്മീയ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിന് ഞങ്ങൾക്ക് സംഗതിയാക്കുകയും ചെയ്യുമാറാകണമേ എന്ന് എന്നോട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, കരുണയും ദയയും നിറഞ്ഞ നിന്റെ വലിയ തിരുഹിതം ഞങ്ങളുടെ മേൽ വർദ്ധിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ ദിവ്യബോധന ശുശ്രൂഷയുടെ നടത്തിപ്പിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ജോസഫിനെയും ശ്രീ അലക്സ് അലക്സാണ്ടറിനെയും മനോജിനെയും നീ അനുഗ്രഹിക്കുമാറാകണം. കരുണയും ദൈവമുണ്ടായിരിക്കുന്നു. പുത്രപുത്ര പരിശുദ്ധ വലിയ തിരുനാമത്തിൽ തന്നെ ആമീൻ. ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ നാമം പരിശുദ്ധമാകണം, രാജ്യം വരേണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ചോദിച്ചതുപോലെ ഞങ്ങളുടെ ഇടകുംഭാവം പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഓദിശയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാല് രാജ്യം ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമീൻ.
ഗുഡ് ഈവനിങ് എവരിവൺ, നമുക്ക് തുടങ്ങാം.
നമ്മള് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഞാൻ എടുക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ബുക്ക് വേദശാസ്ത്ര വീഥിയിൽ ബൈ റെവറൻഡ് ഫാദർ ഡോക്ടർ മാത്യു വൈറ്റനച്ചന്റെ ബുക്കാണ്. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ആദരണീയനായ ഡോക്ടർ ജേക്കബ് മാത്യു അച്ചൻ ഫ്ലോറിഡയിൽ നിന്ന് ഈ ബുക്ക് പഠിപ്പിക്കുവാനായിട്ട് മുൻപോട്ട് വന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അങ്ങേയറ്റം നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം അബ്ബാപിതാവ് എന്നുള്ള ബുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു, വളരെ നന്നായി പഠിപ്പിച്ചു. ഈ പ്രാവശ്യവും നമ്മളിത് പത്താമത്തെ ബുക്കാണ്. ഈ ദിവ്യബോധനത്തിന്റെ ആദ്യത്തെ കോഴ്സിലെ പത്താമത്തെ ബുക്കാണ്. ദിസ് വിൽ വൈൻഡ് അപ്പ് അവർ കോഴ്സ്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ്, ഇതിന്റെ കംപ്ലീറ്റ് ഞാൻ എല്ലാവർക്കും എപ്പോഴും ഇമെയിൽ ചെയ്യുന്ന സംഗതിയാണ്. എനിക്കതിന്റെ സമ്മറീസ് ബിഫോർ September 30, 2015, അതിന് മുൻപ് ഇതിന്റെ കംപ്ലീറ്റ് സമ്മറീസ് എനിക്ക് അയച്ചു തരണം. അത് റിവ്യൂ ചെയ്തിട്ട് വേണം എന്റെ സർട്ടിഫിക്കേഷന്റെ പ്രോസസ്സ് നടത്താൻ. ആൻഡ് പ്ലീസ് ടേക്ക് യുവർ ടൈം ആൻഡ് പ്ലീസ് ഡു ഇറ്റ് ആസ് സൂൺ ആസ് യു ക്യാൻ. അങ്ങനെ ഇരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ആദരണീയന അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു അച്ഛൻ.
താങ്ക് യു മിസ്റ്റർ അലക്സ്. ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് വേദശാസ്ത്ര വീഥിയിൽ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വൈദ്യൻ അച്ഛൻ എഴുതിയ പുസ്തകമാണ്. വേദശാസ്ത്രം എന്താണ്, വേദശാസ്ത്രത്തിന്റെ ആവശ്യകത എന്താണ്, വേദശാസ്ത്രം എന്ന പദത്തിന് എന്താണ് അർത്ഥം, അതിന്റെ ആഴമേറിയ സാങ്കത്യം എന്താണ്, ഇതൊക്കെയാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. അവസാനമായിട്ട് ഈ പുസ്തകം എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്പെടുന്നത് എന്നും ഈ പുസ്തകം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദശാസ്ത്രത്തെ കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാര് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതും വളരെ താല്പര്യത്തോടുകൂടി തന്നെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ്. ആദ്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക, സങ്കീർത്തനങ്ങളിലും ഒക്കെ രാജാവ് നിബിയുമായിരിക്കുന്ന ദാവീദ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 10 കമ്പിയുള്ള വാദ്യം കൊണ്ട് ഞാൻ ദൈവമേ നിന്നെ സ്തുതിക്കും എന്ന് ദാവീദ് പറയുന്നു. ഈ 10 കമ്പിയുള്ള വാദിത്രം എന്നത് കൊണ്ട്, വാദിത്രം അല്ലെങ്കിൽ വീണ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 ഭൗതിക സെൻസസും അല്ലെങ്കിൽ ഫിസിക്കൽ സെൻസസും, അതായത് കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, ഇങ്ങനെ 5 ഫിസിക്കൽ സെൻസസും. അത് കൂടാതെ അഞ്ച് സ്പിരിച്വൽ സെൻസസും ഉണ്ട്. ഈ അഞ്ച് സ്പിരിച്വൽ സെൻസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മൈൻഡ് അല്ലെങ്കിൽ മനസ്സ്, വിൽ അല്ലെങ്കിൽ ഇച്ഛാശക്തി, ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ, ഇന്റലക്ട് അല്ലെങ്കിൽ ബുദ്ധി, ഇമാജിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ, ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ. ഈ അഞ്ചും അഞ്ചും പത്ത് കാര്യങ്ങളെയാണ് ശരിക്കും പത്ത് കമ്പിയുള്ള വാദിത്രം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ അവരുടെ പൂർണ്ണതയിൽ ഈ ഫൈവ് ഫിസിക്കൽ സെൻസസ് ആൻഡ് ഫൈവ് സ്പിരിച്വൽ സെൻസസ് ടുഗെദർ ആണ് എന്ന് ദാവീദ് പറയുന്നുണ്ട്. ദൈവശാസ്ത്രം അഥവാ വേദശാസ്ത്രം എന്ന് പറയുന്നത് അഞ്ച് ഭൗതിക സെൻസസ് അല്ലെങ്കിൽ ഫൈവ് പെർസെപ്ഷൻസ് മൂലം മനസ്സിലാക്കാവുന്ന ലോകത്തിന്റെ കാരണമായിരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് അഞ്ച് ആത്മീയ സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയാത്മകമായി എങ്ങനെ ദൈവത്തെയും ദൈവകാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഈ ഈ ശാസ്ത്രശാഖ. അതിന് രണ്ട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ദൈവശാസ്ത്രമെന്നും വേദശാസ്ത്രം. ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള പഠനം എന്നാണ്, വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേദത്തെ കുറിച്ചുള്ള പഠനം എന്നുമാണ്. കുറെ നാൾ മുമ്പ് ഒരാള് ഒരിക്കൽ പറഞ്ഞു, മന്ത്രം അറിയാവുന്നവൻ തന്ത്രിയും തന്ത്രം അറിയാവുന്നവൻ മന്ത്രിയുമാകുന്നു എന്ന്, മലയാളത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു. ഈ വേദശാസ്ത്രം ദൈവശാസ്ത്രം എന്ന് പറയുമ്പോഴും ഇതുപോലുള്ള ഒരു ചെറിയ ഒരു 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 ട്വിസ്റ്റ് അവിടെയുണ്ട്. മന്ത്രം അറിയാവുന്നവനെ തന്ത്രി എന്ന് വിളിക്കും, കാരണം മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്, അതുകൊണ്ട് അവനെ തന്ത്രി എന്ന് വിളിക്കുന്നു. തന്ത്രം അറിയാവുന്നവൻ അവൻ മന്ത്രിയായിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നു. ഈ ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ദൈവശാസ്ത്രത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ദൈവം ഒരു പഠന വസ്തുവല്ല. ദൈവത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പഠന വസ്തു എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ദൈവം ദൈവത്തെ നമുക്ക് അളക്കാൻ ഒക്കില്ല. നമ്മളിപ്പം ഒരു സംഗതിയെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ നീ ഉയരം എത്രയാണ്, ആഴം എത്രയാണ്, അതിന്റെ വണ്ണം എത്ര ഉണ്ട്, അതിന്റെ തൂക്കം എന്നാ ഉണ്ട്, ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ആഴമോ ഉയരമോ തൂക്കമോ വണ്ണമോ ഒന്നും നമുക്ക് അളക്കാൻ ഒക്കില്ല. ടെമ്പറേച്ചർ, ദൈവത്തിന് എത്ര ടെമ്പറേച്ചർ ഉണ്ട് നമുക്ക് അളക്കാൻ ഒക്കില്ല. ദൈവത്തിന് അതായത് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ഓരോ അളവും ദൈവത്തിന് ബാധകമാകുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ കുറിച്ച് ഒരുവൻ പഠിക്കാൻ ശ്രമിച്ചാൽ മാത്യുദിനിസം പറയുന്ന പോലെ തന്നെ നിഴലിന്റെ പുറത്തോട്ട് നടക്കാൻ ശ്രമിക്കുന്നത് പോലെയാ ദൈവത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, ദൈവത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. നമുക്ക് എത്ര അറിയാം എന്ന് നമ്മൾ ചിന്തിച്ചാലും നമുക്ക് അറിയത്തില്ലാത്ത കുറെ കാര്യങ്ങൾ പിന്നെയും കിടക്കും. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് പഠിക്കുന്നത് ഒരു സെൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു അർത്ഥമില്ലാത്ത വെറുതെ ഒരു വൃഥാ വ്യായാമമാണ് എന്ന് പറയുന്ന ആളുകളും വളരെയുണ്ട്. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് പഠിക്കുക എന്നതിലും അപ്പുറത്തായിട്ട് ദൈവത്തെ അറിയുക എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി എന്ന് എന്ന് പറയാം. ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? ദൈവമായിത്തീരുന്നതിലൂടെ ദൈവത്തെ അറിയുക. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കുർബാനയിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തിരിശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുത്തുമാറാകണമേ എന്ന് പറയുന്നതിനും അപ്പുറത്തായിട്ട് തിരിശരീര രക്തങ്ങളായി തീരണമേ എന്ന് പറയാം എന്ന് നമ്മൾ ആരാധന ഉപയോഗിക്കുന്ന ഒരു വാക്കഥ. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് പഠിക്കുന്നതെന്ന് പറയുന്നതിനപ്പുറത്ത് ദൈവത്തെ പോലെ ആയിത്തീരുവാനുള്ള ഒരു ശ്രമമാണ് വേദശാസ്ത്ര പഠനം എന്ന് പറയുന്നത്. ഇനി തിയോളജി എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്? തെയോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ദൈവം എന്നാണ്. ലോഗോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം റീസണിങ്. ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വാക്ക് എന്ന വേർഡ് എന്ന വാക്കിന്റെ അർത്ഥം. ലോഗോസ് എന്നുള്ള വാക്കിൽ നിന്നും വരുന്ന ഒരു ഡെറിവേറ്റീവ് ആണ് ലോഗിയ. അപ്പോ തെയോസ് ആൻഡ് ലോഗിയ ഈ രണ്ട് വാക്കുകളും കൂടെ ഒരുമിച്ച് വരുന്നതാണ് തിയോളജി എന്നുള്ള വാക്ക്. അതായത് ദൈവത്തെ കുറിച്ച് പ്രതിപാദിക്കുക എന്ന് മലയാളത്തിൽ നമുക്ക് വേണം പറയാം. വേദപുസ്തകത്തില് തിയോളോജിയ അല്ലെ തിയോളോഗിയ എന്നുള്ള വാക്ക് ഇല്ല. എന്നാല് അതിന്റെ സമാന പദങ്ങളായിട്ട് അല്ലെങ്കിൽ അതിന്റെ തത്തുല്യങ്ങളായ പദങ്ങളായിട്ട് ദൈവത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ പത്യ ഉപദേശങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേർഡ് എന്ന് പറയുന്നുണ്ട്. വിശ്വാസ വചനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന ആശയത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് മാത്യു ജെയിംസൺ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ വസ്തുവിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു തീക്കട്ടയെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാം. കത്തി ജ്വലിച്ച് നിൽക്കുന്ന തീക്കട്ടയെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കുമ്പോൾ അതിന്റെ ചുവന്ന നിറം മാത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പോരാ, നേരെ മറിച്ച് അതിന്റെ ചൂട് എന്നുള്ള ഒരു ആസ്പെക്ടും കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഒരു ചൂടുള്ള വസ്തുവിൽ ഞാൻ തൊട്ടാൽ എങ്ങനെയിരിക്കും, ആ ഒരു ആസ്പെക്ടും കൂടെ നമ്മുടെ മനസ്സിൽ വരണം. അപ്പൊ അതായത് ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ കാണുന്ന രൂപം മാത്രമല്ല, ആ വസ്തുവിനെ കുറിച്ചുള്ള ആശയം സമ്പുഷ്ടമായിരിക്കുന്ന ഒരു രൂപവും കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ അതായത് ഒരു ഷേപ്പ് ആൻഡ് കൺസെപ്റ്റ് അത് ഒരുപോലെ വരുന്നു എങ്കിൽ മാത്രമേ നമുക്കൊരു സംഗതിയെ കുറിച്ച് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ദൈവത്തെ കുറിച്ചുള്ള ഗ്രഹണം ആശയത്തിലും കാഴ്ചയിലും ഒരുപോലെ ആയി തീരുന്നതിന് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്നില്ല. അവിടെ മൈൻഡ്, വിൽ, ഇമോഷൻസ്, ഇന്റലക്ട് ആൻഡ് ഇമാജിനേഷൻ, ഇത്രയും കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരും. അതായത് പഞ്ചേന്ദ്രിയങ്ങളും ആത്മീയ പഞ്ചേന്ദ്രിയങ്ങളും കൂടെ ഒരുമിച്ച് വന്ന് ദൈവത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ പോലെ ആയിത്തീരാൻ സാധിക്കുക. ദൈവത്തെ പോലെ ആയിത്തീർന്ന് ദൈവത്തെ ആരാണെന്ന് അറിയുക. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന്. മോശയോട് ദൈവം പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, എന്റെ പേര് ഞാൻ എന്നാകുന്നു എന്ന് അതിന്റെ അർത്ഥം. സത്യത്തിൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനാകുന്നു, എന്റെ പേര് ഞാനാകുന്നു. ഈ ആരാണ് ഞാൻ എന്ന് അറിയാൻ വയ്യാതെ മോശ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണ് ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിന്നെ വഴി നടത്തുന്നു. അപ്പോൾ മോശയ്ക്ക് ഒരു കൊച്ചു ധാരണ കിട്ടുന്നു, എന്നെ വഴി നടത്താൻ പോകുന്നവനാകുന്നു ദൈവം. ദൈവത്തെ ഒരിക്കലും ആർക്കും കാണാൻ സാധിക്കില്ല. മോശ എങ്ങനെ ദൈവത്തെ കണ്ടെന്ന് പുറപ്പാട് പുസ്തകം 33:22-23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പിൻഭാഗം മാത്രമേ മോശയ്ക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ സീനായ് മലയിലേക്ക് മോശ പ്രവേശിക്കുമ്പോൾ ദൈവം മോശയെ തന്റെ പിൻഭാഗം കാണിച്ചു എന്ന് പറയുന്ന ഈ സംഗതിയെ കുറിച്ച് മോശയുടെ ജീവിതം, അതായത് ലൈഫ് ഓഫ് മോസസ് എന്നുള്ള പുസ്തകത്തില് മിസായിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗാഡ് എന്നുള്ളതാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ. താഴെ നിൽക്കുന്ന ജനത്തിന് മോശ ഈ മേഘത്തിനകത്ത് നിൽക്കുകയാണ്. മേഘത്തിനകത്ത് നിൽക്കുന്ന മോശ എവിടെയാണെന്ന് താഴെ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന് കാണാൻ പറ്റുന്നില്ല. എന്നാൽ മേഘത്തിന് മുകളിൽ കയറുന്ന മോശയ്ക്ക് ദൈവത്തിന്റെ പല സ്വഭാവങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ലോകപ്രകാരം നോക്കിയാൽ ഈ തിയോളജി പറയുന്ന ഒരാൾ പറയുന്ന പല കാര്യങ്ങളും അർത്ഥമില്ലാത്തതും സെൻസ് ഇല്ലാത്തതുമായിട്ട് തോന്നാം. അത് ഈ മേഘത്തിന് ഉള്ളിൽ നിൽക്കുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങൾ അല്ലെ കാണുന്ന കാര്യങ്ങളും നമുക്ക് താഴെ നിൽക്കുന്നവർക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഈ വേദശാസ്ത്രത്തിന്റെ ഒരു ഒരു വലിയ പ്രത്യേകത. ഈ വാക്കിൽ അല്ലെങ്കിൽ മോശയുടെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സീനായ്മലയുടെ മേളിൽ ഈ മേഘത്തിന്റെ അകത്ത് നിന്നപ്പോ എന്താ മോശയ്ക്ക് സംഭവിച്ചത് എന്ന് മോശയും വിശദീകരിച്ചിട്ടില്ല. പക്ഷേ മോശ ദൈവത്തെ കണ്ടു എന്ന് താഴെ നിന്നവർക്ക് മനസ്സിലായി. കാരണം മോശയുടെ മുഖം വളരെ തേജസ്സുറ്റതായി തോന്നി. മോശയുടെ തേജസ് മുഖത്തെ തേജസ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ പറ്റാതെ വണ്ണം താങ്ങാൻ സാധിക്കുന്നതിനപ്പുറത്തായപ്പോൾ മോശ എന്ത് ചെയ്തു? ഒരു മൂടുപടമെടുത്ത് മുഖത്തിട്ടു. വേദശാസ്ത്ര ആഴത്തിൽ പഠിക്കുന്നവന്റെ ചിന്ത താഴെ, അല്ലെങ്കിൽ വേദശാസ്ത്ര പഠനം നടത്താത്ത ഒരാൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് വേദശാസ്ത്രം പഠിച്ച ആളുകൾ ഈ മൂടുപടം പറ്റ വേണം ആളുകളോട് സംസാരിക്കാനെന്ന് ഒരിക്കലും പരിശുദ്ധനായ അഭിമന്യനായ പങ്കി സ്മരണാർഹനായ പൗലോസ് ഗ്രിഗോറി തിരുവേനി സെമിനാരിയിലെ ചാപ്പലിൽ ഒരിക്കൽ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി വേദശാസ്ത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒക്കുന്നത്? വേദശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഓർത്തഡോക്സ് സഭ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ആരാധനയിലൂടെ വേണം വേദശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനെന്ന്. ഇവത്തെ ആരാധിക്കുന്നതിലൂടെ മാത്രമേ വേദശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ആരാധനയ്ക്ക് പുറത്തൊരു വേദശാസ്ത്ര പഠനം കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അങ്ങനെ പഠിക്കുന്ന വേദശാസ്ത്രം വേദശാസ്ത്രമല്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു ഒരു സുഹൃത്തായിരിക്കുന്ന ഒരു ഒരാളോട് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇതേ ആശയം തന്നെ പറഞ്ഞു. ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം പഠിക്കണമെങ്കിൽ ആരാധനയ്ക്ക് ഉള്ളിൽ നിന്നേ പഠിക്കണം. ആരാധനയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വേദശാസ്ത്രമേ നമുക്കുള്ളൂ. അല്ലാതെ ഫിസിക്സ് പഠിക്കുന്നത് പോലെ ലൈബ്രറി പോയി പുസ്തകം എടുത്തു വെച്ചിരുന്ന് വായിച്ച് പഠിക്കുന്ന ഒരു സംഗതിയല്ല വേദശാസ്ത്രം. അതുകൊണ്ട് തന്നെയാണ് മറുരൂപ മലയിൽ, താബോർ മലയിൽ യാക്കോബും യോഹന്നാനും പത്രോസും കൂടെ കയറിയപ്പോൾ അവര് ഉറങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. മേഘത്തിന് മുകളിൽ നിൽക്കുന്ന മോശയുടെ അനുഭവത്തിലേക്ക് ഉയരാൻ അവർക്ക് സാധിച്ചില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാം. ഒരുവൻ അഖിലാണ്ടത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ സർവ്വലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, സർവ്വലോകത്തിലും നിറഞ്ഞിരിക്കുന്നവനായ, സർവ്വലോകത്തിനെയും തന്നിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നവനായ, സർവത്തിലും സ്ഥിതി ചെയ്യുന്നവനായ ദൈവത്തെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അവൻ എത്ര പോഷനാകുന്നു. കാരണം അവൻ നിൽക്കുന്നത് ആ ദൈവത്തിൽ തന്നെയാണ് എന്ന് അവന് മനസ്സിലാകുന്നില്ല എന്ന്. അല്ലെങ്കിൽ അവൻ ദൈവമാകുന്നു സർവത്തിന്റെയും കാരണം, സർവത്തിന്റെയും ഉണ്മ, ദൈവം മൂലമാണ് സർവർക്കും അസ്തിത്വം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവൻ പോഷനാകുന്നു എന്ന് പരിശുദ്ധനായ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നുണ്ട്. ഈ എനിക്കൊരു ഉത്തോലകം തരികയാണെങ്കിൽ ഞാൻ ലോകം ഉയർത്താം എന്ന് ഒരു ഗ്രീക്ക് പണ്ഡിതൻ ഒരിക്കൽ പറഞ്ഞു. ഒരു 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 വലിയ തണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ തണ്ടന്റെ അടിയിൽ ഒരു തണ്ട് വെച്ചിട്ട് ഈ ലോകത്തിനെ മുഴുവൻ ഉയർത്താം. പക്ഷെ ആ പറഞ്ഞ വ്യക്തിക്ക് മനസ്സിലാകാതെ പോയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ തണ്ട് എവിടെ വെക്കും എന്നുള്ളതാണ്. സത്യത്തിൽ അത് മനസ്സിലാകാത്ത ഒരു കാര്യമല്ല. ഒരു ഉത്തോലകം എന്നുള്ള, അല്ലെങ്കിൽ കാൻഡിലിവർ എന്നുള്ള ആ ഒരു സംഗതിയുടെ അർത്ഥത്തെ കുറിച്ച് ആഴമായിട്ട് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം അതാണ്. ദൈവത്തിൽ ഒരു ഉത്തോലകം, ദൈവത്തെ താങ്ങി നിന്നുകൊണ്ട് ഒരു ഉത്തോലകം മൂലം ഈ ലോകത്തിന്റെ മുഴുവന്റെയും അർത്ഥത്തെയും പഠിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രശാഖയാണ് വേദശാസ്ത്രം എന്ന് നമ്മൾ ഈ നിലയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് അത്യാവശ്യമായിരിക്കുന്ന ഒരു സംഗതി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാതെ വേദശാസ്ത്രം പഠിക്കാനൊക്കെയല്ല. ഓരോ പ്രാർത്ഥനയിലും വേദശാസ്ത്രമുണ്ട്. യഹോവയുടെ പർവ്വതത്തിലേക്ക് ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ തന്നെയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ്. ദൈവത്തിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുകയും ആയുഷ്കാലമൊക്കെയും ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ മനോഹരത്വം കാണാൻ സാധിക്കുന്നത് എന്ന് 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നതും ഇതേ ആശയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തിയോളജി പഠിക്കാൻ ആര് ശ്രമിച്ചാലും അവര് ഈ ഒരു നിർമ്മല ഹൃദയത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ഫിസിക്കലി പഠിക്കാൻ ഒക്കുമായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുപോലെ തന്നെ പേപ്പറിൽ എഴുതി വെക്കാൻ ഒക്കുമായിരിക്കും. പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു വേദശാസ്ത്രത്തിനാകാൻ ഒക്കുകയില്ല. ഡിഗ്രി അവർക്ക് കിട്ടുമായിരിക്കാം, പക്ഷെ അവർക്ക് വേദശാസ്ത്രത്തിനാകാൻ ഒക്കുകയില്ല. ധാർമ്മികമായ ഒരു അകപതനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേദശാസ്ത്രം പറയാനൊക്കുമായിരിക്കാം. പക്ഷെ ധാർമ്മികതയുടെ ഔന്നത്യത്തിൽ നിന്ന് വേദശാസ്ത്രം പറയണമെങ്കിൽ പ്രാർത്ഥനയിൽ ഇതിലേക്ക് ഇതിനെ ഈ ഈ സംഗതിയെ കുറിച്ച് സമീപിക്കണം എങ്കിലേ അത് പറയാൻ ഒക്കും. ചുരുക്കത്തിൽ വേദശാസ്ത്രം എന്ന് പറയുന്ന ഒരു രഹസ്യമാണ്. രഹസ്യം എന്നുള്ള വാക്കുമല്ല പറയുന്നത്, മർമ്മമാണ്. വേദശാസ്ത്രത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം, നമ്മുടെ ദൈവമാകുന്ന ജ്ഞാനം ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആഴത്തിലേക്ക് വരികയും അത് നമുക്ക് മറ്റൊരാളോട് പ്രകടിപ്പിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ നമുക്ക് വരികയും ചെയ്യുന്ന ഒരു അവസരത്തിൽ മാത്രമാണ് ഒരാളെ യഥാർത്ഥ വേദശാസ്ത്രജ്ഞനായി തീരുന്നത്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനം നമ്മുടെ മനസ്സിൽ അതിശക്തമായിട്ടും രൂഢമൂലമായിട്ടും വരികയും ആ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉത്തമ ബോധ്യമായി തീരുകയും അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഒരാള് സത്യത്തിൽ വേദശാസ്ത്രജ്ഞനായി തീരുന്നത്. കാരണം അതാണ് മോശയുടെ അവസ്ഥ. മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മോശയ്ക്ക് എന്താ അവിടെ കണ്ടുവെന്ന് താഴെ നിൽക്കുന്ന ജനത്തിനോട് പറയാൻ സാധിക്കുന്നില്ല. ദൈവം ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നതും അങ്ങനെയാണ്. ദൈവത്തിന്റെ യഥാർത്ഥമായ ഉണ്മ എന്താണ് അത് നമുക്ക് അറിയാൻ പാടില്ല. പിന്നെ ദൈവത്തെ നമ്മൾ എങ്ങനെ അറിയുന്നത്? ദൈവം തന്റെ പ്രവൃത്തികളിലൂടെയാണ് ദൈവത്തെ നമുക്ക് അറിയാൻ ഒക്കുന്നത്. തന്റെ എനർഗിയ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചത്. പ്രവർത്തന ശക്തികൾ എന്ന് മാത്യു ജനസൺ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും ദൈവത്തെ നമ്മൾ അറിയുകയും ആ പ്രവൃത്തികളുടെ ഒരു ആകത്തുകയും പൊതുവിൽ നമ്മൾ കണ്ടെത്താവുന്ന ചില പൊതു സ്വഭാവങ്ങളും മനസ്സിലാക്കി ഇതുപോലെയാകുന്നു ദൈവം അടുത്ത സിറ്റുവേഷനിലും പ്രവർത്തിക്കാൻ സാധ്യതയുള്ളെന്ന് പറയുകയൊക്കെ ചെയ്യാന്ന് പറയുന്നതിനപ്പുറത്ത് വേദശാസ്ത്രത്തിൽ ഒന്നും സാധിക്കുന്നില്ല. മറ്റൊരു സംഗതി, യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്ന് ലോകം പഠിപ്പിക്കുന്ന ഒരു സംഗതി. എന്നാൽ ഈ യുക്തിക്ക് അതിന്റെ അതിരുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ മുന്നോട്ട് പോകാൻ അറിയാൻ പാടില്ല. ആ യുക്തിക്ക് അപ്പുറമായിട്ട് ഒരു യോഗാത്മകത എന്ന ഒരു ഒരു സംഗതിയുണ്ട്. അതായത് മിസ്റ്റിക്കൽ സെൻസ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ഒരു സംഗതി. ആ യോഗാത്മകതയിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുമ്പോഴാണ് വേദശാസ്ത്രത്തിന് അർത്ഥമുണ്ടാകുന്നത്. അതിനൊരു അക്കാഡമിക് എക്സലൻസ് അല്ല ആവശ്യം, അതിനൊരു കൾട്ടിക് എക്സലൻസ് ആണ് ആവശ്യം. അതായത് അനുഷ്ഠാന ജീവിതത്തിന്റെ പാരമ്പര്യം, നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവ സന്നിധിയിലുള്ള താഴ്മയോടുകൂടി ഇരിപ്പിലും അനുതാപത്തിലും ദൈവം എന്നോട് കരുണ ചെയ്യണത് എന്നുള്ള പ്രാർത്ഥനയുടെ ആഴത്തിലും ഒക്കെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വേദശാസ്ത്രം പഠിക്കാൻ ഒക്കുക. നമ്മുടെ ആത്മാവ് ശുദ്ധീകരണം പ്രാപിച്ച് വെളിച്ചത്തെ തിരിച്ചറിയുന്ന സമയത്ത്, നമുക്ക് ഒരു ആത്മീയ പുരോഗതി ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു യാഥാർത്ഥ്യം അനുഭവവേദ്യമായി തീരുന്നു. പരിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിലല്ലാതെ ഒരാൾക്കും സത്യവേദശാസ്ത്രം പഠിക്കാൻ ഒക്കുകയില്ല എന്ന് പരിശുദ്ധ സത്യവിശ്വാസ സഭ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ നിന്ന് വേണം, വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ നിന്ന് വേണം, അതായത് കുർബാന അനുഭവിക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ദയവായിട്ട് തിരിച്ചടി രക്ഷകൾ നാവിലേക്ക് വെക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട്, കുർബാനയുടെ ആദ്യം മുതൽ അവസാനം വരെയും തിരിച്ചടക്ഷകൾ നാവിൽ വയ്ക്കുമ്പോഴും ദൈവ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ട് ഉച്ചരിക്കാൻ സാധിക്കാത്തതായ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ വേദശാസ്ത്രം നമുക്ക് സെൻസ് ഉണ്ടാക്കത്തുള്ളൂ. അതാണ് നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന 46 സങ്കീർത്തനം 10 വാക്യത്തിൽ ദാവീദ് പറയുന്നതിന്റെയും അർത്ഥം. ഞാൻ ഒരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. പലരെ നമ്മൾ ദൈവശാസ്ത്രജ്ഞൻ, വേദശാസ്ത്രജ്ഞൻ എന്നൊക്കെ വിളിക്കും. എന്നാൽ ഓർത്തഡോക്സ് സഭ 2 പേരെ മാത്രമേ വേദശാസ്ത്രജ്ഞർ എന്ന് വിളിച്ചിട്ടുള്ളൂ, വിളിക്കുന്നുള്ളൂ. അതിലൊരാള് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ യോഹന്നാൻ എവങ്കേലിസ്റ്റായ അദ്ദേഹത്തെയാണ് സഭ ദേവോലോഗോസ് എന്ന് പേര് വിളിച്ചത്. വചനമാകുന്ന ദൈവത്തിന്റെ ദൈവത്വം എന്ന വാക്ക് ആദ്യമായിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുത്തത് യോഹന്നാൻ ലീഹ ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ തെയോലോഗോസ്, ദൈവശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ചു. രണ്ടാമത് തെയോലോഗോസ് എന്ന പേരിന് അർഹനായത് നാസിയൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ്. അദ്ദേഹം സത്യ ത്രിത്വ വിശ്വാസത്തെ വളരെ ആഴമേറി അർത്ഥത്തിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇവര് രണ്ടുപേരെ മാത്രമേ ഓസ്ലോ സഭ വേദശാസ്ത്രജ്ഞർ എന്ന് വിളിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഡിറൈവ്ഡ് തിയോളജിയൻസ് ആണ്, ബാക്കി എല്ലാവരും ഡിറൈവ്ഡ് തിയോളജിയൻസ് ആണ്. ബാക്കി ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആഴമേറിയ വേദശാസ്ത്ര നിരെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ തിയോളജി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ക്രിസ്തീയ സഭയിലൊന്നും അല്ല ഉണ്ടായിരിക്കുന്നത്, അതിനു മുമ്പ് ഈ വാക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ച ആള് ആരാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ ഒക്കുന്നില്ല. ഇത് ഉദാഹരണത്തിന് ഇലിയഡും ഓഡിസിയും ഒക്കെ എഴുതിയ ഹോമറോ അല്ലെങ്കിൽ ഹെസിയൂസ് എന്ന് പറയുന്ന കവിമാരും ഗ്രീക്ക് കവികളും അല്ലെങ്കിൽ പ്ലേറ്റോ ദ റിപ്പബ്ലിക് എന്നുള്ള അദ്ദേഹത്തിന്റെ കൃതിയില് സുപ്രീം റിയാലിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഗ്രൗണ്ട് ഓഫ് ഓൾ തിങ്സ് അൾട്ടിമേറ്റ് റീസൺ ഓഫ് ഓൾ തിങ്സ് എന്നും അതുപോലെ തന്നെ ദ വേൾഡ് ഓഫ് ഐഡിയാസ് എന്നും ട്രൂത്ത് എന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ കൃതിയിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ദി വേൾഡ് ഓഫ് ഫോംസ് എന്ന് പറയും. അതുപോലെ അത് ദി അൾട്ടിമേറ്റ് ഫോം എന്നും പറഞ്ഞും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഈ അൾട്ടിമേറ്റ് ഫോം എന്താണെന്ന് ഒരിക്കലും പ്ലേറ്റോ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പൊ അൾട്ടിമേറ്റ് ഫോമിനെ കുറിച്ച് പറയുന്ന സർവ്വ കാര്യങ്ങളെയും ദേവലോകോസ് ടെബോലോഗിയ എന്നുള്ള ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചാണ് പ്ലേറ്റോ പറയുന്നത്. അരിസ്റ്റോട്ടിൽ ദി അൺമൂവ്ഡ് മൂവർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഏ സർവത്തെയും നീക്കുന്ന ഒരു ശക്തിയുണ്ട്, സർവത്തെയും ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ സർവത്തെയും ചലിപ്പിക്കുന്ന ശക്തിയെ ചലിപ്പിക്കുന്ന ശക്തി എന്താകുന്നു, അതിനെ ദി അൺമൂവ്ഡ് മൂവർ എന്ന് അരിസ്റ്റോട്ടിൽ വിളിച്ചു. ആ അൺമൂവ്ഡ് മൂവറെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ചാണ് അരിസ്റ്റോട്ടിൽ മെറ്റഫിസിക്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Physics, thinking, speaking beyond physics, that is metaphysics. അങ്ങനെ ദൈവശാസ്ത്രത്തെ കുറിച്ച് മിസ്റ്റിക്കൽ, നാച്ചുറൽ, സിവിൽ എന്നിങ്ങനെ മൂന്ന് തരത്തിൽ പറയുന്നതിന് സ്റ്റോയിക് ചിന്താഗതിക്കാരെ സഹായിച്ചത് അരിസ്റ്റോട്ടലാണ്. ഇനിയും സ്റ്റോയിക്കുകൾ കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനുണ്ടായ ആളുകളാണ് മിസ്റ്റിക്സ്. ദി ഇന്നർ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ കൊണ്ട് ഉച്ചരിക്കാൻ പറ്റാത്തതും എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമായ ചില സത്യങ്ങൾ. ഉദാഹരണത്തിന് പിതൃപുത്ര ബന്ധത്തെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ ഒക്കുകയില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്നേഹം, ആ സ്നേഹം വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു കൊച്ചു ഉദാഹരണം ഇവിടെ പറയാം. ഒരിക്കല് ഞാൻ ജമാത്തിനായിരിക്കുന്ന സമയത്ത് ബോംബെയിലെ ഇപ്പോഴത്തെ മെട്രോപോലീസ് ആയിരിക്കുന്ന കുറുലുസുരുവേനിയും അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ നിന്ന് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഒരു അനുഭവം പറഞ്ഞു. അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്ന ഫിലിപ്പോ സ്റ്റേഫല സിരുമേനിയുമായിട്ട് കുറുലസിരുമേനി സംസാരിച്ച ഒരു ഒരു സംഭവം. സ്റ്റേഫല സിരുമേനി കുറുലസിരുമേനിയോട് പറയുക, അന്ന് കുറുലസിരുമേനി അച്ഛനാ, ജോർജ് കുര്യൻ അച്ഛനാ, അച്ഛ മക്കൾ സ്നേഹം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല, അത് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കുറുലസിരുമേനി അത് കഴിഞ്ഞിട്ട് തുടർന്ന് പറഞ്ഞു, അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ സ്റ്റേഫല സിരുമേനിക്ക് ഒരു മക്കൾ സ്നേഹം കൊടുക്കാൻ എനിക്ക് സാധിക്കണം. ഒരു മെത്രാപ്പോലീസായും ഒരച്ഛനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ വിശദീകരിക്കാനും വർണ്ണിക്കാനും അതിനെ അങ്ങനെ മനസ്സിലാക്കാനുമാണ് അഭിമുഖ ദേവലസിനുവേണ്ടി ശ്രമിച്ചത്. ഒരു വൈദികനും ആ ഇടവകയിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതും ഈ മക്കൾ സ്നേഹത്തിന്റെ ഒരു ആഴത്തിലായിരിക്കണം. അങ്ങനെ വേണം ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധവും ഉണ്ടാവാൻ, അല്ലെങ്കിൽ അപ്പനും മകളും തമ്മിലുള്ള ബന്ധവും ഉണ്ടാവാൻ. ആ ഒരു ആ ബന്ധത്തിന്റെ ആഴത്തിൽ നിന്ന് മാത്രമേ ദൈവത്തെ കുറിച്ച് ഒരു മനുഷ്യൻ പഠിക്കാൻ സാധിക്കുള്ളൂ. കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പറയൽ മാത്രമല്ല വേദശാസ്ത്രം എന്ന് പറയുന്നത്. വേദശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉണ്മയിലുള്ള ആഴത്തെ കുറിച്ചുള്ള പഠനമാണ്. ദൈവ മനുഷ്യനായതിനെ കുറിച്ച് ഗ്രീക്ക് പിതാക്കന്മാര് സുബിയാണി പിതാക്കന്മാരും ഒക്കെ പറയുന്ന ഒരു വാക്കാണ് ഇക്കോണമി. ഓയ്ക്കനോമിയ എന്നാണ് അത് ഗ്രീക്കിൽ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക്. ഓയ്ക്കോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം വീടച്ചെന്ന. ഓയ്ക്കോനോമിയ എന്നാൽ വീട് ഭരിക്കുന്നതിന്റെ നിയമങ്ങൾ എന്ന. അതിൽ നിന്ന് തന്നെയാണ് മനുഷ്യാവതാരത്തെ കുറിച്ചുള്ള ചിന്തകളും ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്ന ഒരു സംഗതി എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, തന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത്. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാല് വ്യാപാരവുമായി ബന്ധപ്പെട്ടത് എന്നാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. മനുഷ്യാവതാര വ്യാപാര കാലത്ത് ദം ദബറോനൂസോ എന്ന് സുറിയാനിയിലും പറഞ്ഞു, ദബറോനൂസോ എന്ന് പറയുന്ന സുറിയാനി വാക്ക് അത് തന്നെയാണ്. മനുഷ്യാവതാര വ്യാപാരത്തെ കുറിച്ചുള്ള പറയലാണ് തിയോളജി. അതിൽ കൂടെയാണ് വിശുദ്ധ തൃപ്തിയിലെ ആളത്വങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർത്താവ് പറയുന്നു, എന്റെ പിതാവ് എന്നെക്കാൾ വലിയവനാകുന്നു. എന്താണ് എന്റെ പിതാവ് എന്നെക്കാൾ വലിയവനാകുന്നു എന്ന് പറയുന്നത്? ഒരു മനുഷ്യന് അവന്റെ പിതാവ് എന്ന് പറയുന്നത് ആള് എപ്പോഴും അവനേക്കാളും വലിയവനാണ്. അങ്ങനെയാണ് പുത്രൻ പറയുന്നത് എന്റെ പിതാവ് എന്നെക്കാളും വലിയവനാണ്. മനുഷ്യാവതാരം ചെയ്ത പുത്രനാണ് പറയുന്നത് എന്റെ പിതാവ് എന്നെക്കാൾ വലിയവനാകുന്നു. അല്ലാതെ മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ത്രിത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന പുത്രനല്ല. ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയവരാണ് സത്യത്തിൽ വേദവിപരീതികളായിട്ടുള്ളത്. അതുതന്നെയാണ് പരിശുദ്ധനായ പൗലുസ്ലിഹ പറഞ്ഞത്, ദൈവത്തോടുള്ള സമത്വത്തെ മുറുകെ പിടിക്കാതെ ദാസ്യരൂപം എടുത്ത് മനുഷ്യനായി തീർന്ന പുത്രനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2:6-8 വരെയുള്ള വാക്കുകളിൽ പറഞ്ഞത്. അപ്പൊ എന്താകുന്നു മനുഷ്യാവതാരത്തിന്റെ മർമ്മം? മനുഷ്യാവതാരത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് തന്റെ സൃഷ്ടിക്ക് തന്നെ കുറിച്ച് തന്നെയുള്ള വ്യക്തമായ ധാരണ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഉപരിയായിട്ട് കൊടുക്കുന്നതിനും ആ ധാരണയിൽ അവരെ ഉറപ്പിക്കുന്നതിനും വേണ്ടി സൃഷ്ടാവ് സൃഷ്ടിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നതും സൃഷ്ടി സൃഷ്ടാവിനെ തിരിച്ചറിയാൻ ശ്രമിച്ചതും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് സൃഷ്ടി സൃഷ്ടാവിനെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതത്തിലേക്ക് വളരുന്നതുമാകുന്നു മനുഷ്യാവതാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പോയി, അതോടുകൂടി മനുഷ്യാവതാരം തീർന്നു എന്ന് സഭ പഠിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി മനുഷ്യാവതാരം ചെയ്തു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, എന്നിട്ടും ത്രിത്വത്തിന്റെ ത്രിത്വത്തിൽ രണ്ടാമനായിരിക്കുന്നവന്റെ മനുഷ്യാവതാര പ്രവർത്തനം പരിശുദ്ധ സഭയിലൂടെയും സഭയുടെ ജീവിതത്തിലൂടെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് എഫേസ്യ ലേഖനം 1:9-12 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററീസ് ഓഫ് ഗാഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. ഈ മിസ്റ്ററീസ് എന്ന വാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. മിസ്റ്ററി എന്നാല് രഹസ്യം എന്നുള്ള പെട്ടെന്ന് ഒരു 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 ട്രാൻസ്ലേഷൻ നമ്മുടെ മനസ്സിൽ വരുന്നത്. രഹസ്യമല്ല മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണെന്നറിയാം, പക്ഷെ നമുക്കത് പറയാൻ ഒക്കുന്നില്ല. വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്കറിയാം. മലയാളത്തിലെ വളരെ ഫലിതത്തിൽ പറയും, ഉള്ളിൽ ബോധമുണ്ട് പക്ഷെ മിണ്ടാൻ ഒക്കുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അത് വിശ്വാസത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരറിവാണ്, അതാണ് മിസ്റ്ററി. ഒരു കൂതാശ എന്ന് നമ്മൾ പറയുമ്പോൾ, ഉദാഹരണത്തിന് വിവാഹം എന്ന കൂതാശയിലൂടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നായി തീരുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്താണ് ഈ പുരുഷനും ഈ സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെട്ട് ശക്തമായിട്ട് ആയിത്തീരുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിനെ മിസ്റ്ററി. അത് ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെയാ അറിയാൻ പാടില്ല. ഒരുവൻ അച്ഛനായി തീരുമ്പോൾ, ഷെമാസിൽ നിന്ന് അച്ഛനായി തീരുമ്പോൾ അവനുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അതെന്താന്ന് പറയാൻ ഒക്കുന്നില്ല. അതിനെ മിസ്റ്ററി എന്ന് വിളിക്കുന്നു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം, അതാകുന്നു മർമ്മം എന്ന് പരിശുദ്ധനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1 കൊരിന്ത്യർക്ക് എഴുതിയ 1:7 ഭാഗത്ത് പറയുന്നുണ്ട്. പരിശുദ്ധ തൃത്വത്തിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അന്തർലീനമായിരിക്കുന്ന രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് അവൻ സ്നേഹിക്കുന്നവർക്കും അവനെ സ്നേഹിക്കുന്നവർക്കും കൊടുക്കുന്നു. ഇതാണ് വേദശാസ്ത്രം എന്ന് പറയുന്നത്. ദൈവവുമായി ബന്ധത്തിന് പുറത്തു നിന്ന് ഒരാൾക്ക് ഒരിക്കലും വേദശാസ്ത്രം പഠിക്കാൻ ഒക്കെയല്ല എന്ന് ആണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി വേദശാസ്ത്രത്തിന്റെ തത്വങ്ങളും ഉറവിടങ്ങളും എവിടെ നിന്നാണ് വേദശാസ്ത്രത്തിന്റെ ഒരു 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 നിയമാവലി ഉണ്ടാവുന്നത്? എന്തൊക്കെയാണ് വേദശാസ്ത്രം, എന്തൊക്കെയാണ് വേദശാസ്ത്രം അല്ലാത്തത്, അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? വേദശാസ്ത്രത്തിന്റെ ഒരു ഒരു നിയമാവലി അല്ലെങ്കിൽ ഒരു തത്വ സംഹിത എന്ന് പറയുന്നത് ആദിമ സഭയിൽ നിന്നും നമുക്ക് കൈമറിഞ്ഞ് കിട്ടിയതാണ്. പരിശുദ്ധ സഭയിലേക്ക് അനേകർ അംഗങ്ങളായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ, സ്നാനത്തിന് ഒരുങ്ങിയപ്പോൾ അവർക്ക് വേദ ജ്ഞാനം പഠിക്കാതെ സഭയിലേക്ക് ചേർക്കാൻ പറ്റിയില്ല എന്ന് വന്നപ്പോൾ അടിസ്ഥാനപരമായ വിശ്വാസ സത്യങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ അങ്ങനെ തുടങ്ങി വന്ന ഒരു സംഗതിയാണ് ഈ വേദശാസ്ത്രം എന്ന് പറയുന്നത്. യഹൂദന്മാരും യവനന്മാരും മറ്റ് ജ്ഞാനികളും ഒക്കെ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ജ്ഞാനികളും തൊറാസ്ട്രിയൻ ജ്ഞാനികളും ഒക്കെ ക്രിസ്തീയ മതവിശ്വാസം അർത്ഥമില്ലാത്തതാണെന്ന് പറഞ്ഞപ്പോൾ, അർത്ഥമില്ലാത്തതാണെന്ന് പറഞ്ഞ് അവരുടെ ജ്ഞാനത്തെക്കാളും ആഴമേറിയ ജ്ഞാനമാണ് ക്രിസ്തീയ മതവിശ്വാസം എന്ന് അവരോട് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ച, അതിന് പരിശ്രമിച്ച പിതാക്കന്മാരുടെ വിയർപ്പാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വേദശാസ്ത്രം എന്ന് പറയുന്നത്. പരിശുദ്ധനായ അലക്സാന്ദ്രിയയിലെ ക്ലിമീസും റോമിലെ ക്ലിമീസും ഇഗ്നാത്തിയോസ്, അലക്സാന്ദ്രിയ ഇഗ്നാത്തിയോസും പോളികാർപ്പോസും ഇറായിലെ പോളികാർപ്പോസും ഒക്കെ ആദിമ നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് വിശ്വാസ വിശ്വാസ പഠിപ്പിക്കലിക്ക് സംരക്ഷകരായിട്ട് അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വന്ന ജസ്റ്റിൻ മാർട്ടിറെ പോലെയുള്ള ആളുകൾ അവര് പറഞ്ഞു തന്ന സംഗതികളാണ് വേദശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് വേദശാസ്ത്രത്തിന്റെ തുടക്കം? വേദശാസ്ത്രത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അൺക്വസ്റ്റിനബിളി ഫ്രം ദ ബൈബിൾ ആണ്. എന്നാൽ ബൈബിൾ അല്ലെങ്കിൽ വേദപുസ്തകം എന്ന് പറയുന്നത് അതിൽ തന്നെ പൂർണ്ണമാണെങ്കിലും അത് മാത്രമല്ല പരിപൂർണതയുടെ അടയാളം എന്ന് ഓർത്തഡോക്സ് സഭ പറയുന്നുണ്ട്. വേദപുസ്തകം എന്ന് പറയുന്നത് സഭയുടെ പാരമ്പര്യമാണ്. സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വേദപുസ്തകം മാത്രമല്ല എന്നും നമ്മൾ ചിന്തിക്കും. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് വേദപുസ്തകത്തിലുണ്ടോ എന്നാ സത്യം, വേദപുസ്തകത്തിൽ ഇല്ലേ അതില്ല എന്നാണ്. അങ്ങനെയല്ല, വേദപുസ്തകത്തിൽ ഇല്ലാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ സത്യമായിട്ടുള്ളത് ഉണ്ട്. ബഹുമാനപ്പെട്ട വൈദ്യനാശൻ അതിനെ കുറിച്ച് വളരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തില് ഗലാത്തി ലേഖനം 1:8 തെസലോനിക്ക് ലേഖനം 2:15 എബ്രായ ലേഖനം 2:1 കൊലോസ് ലേഖനം 4:16 യോഹന്നാന്റെ സുവിശേഷം 20:30 എന്നിങ്ങനെയുള്ളിടത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പനുസരിച്ച് പരിശുദ്ധ സഭ പരിശുദ്ധ വേദപുസ്തകത്തിന് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നൽകിയതൊക്കെ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, പിതാക്കന്മാരുടെ എഴുത്തുകൾ, ആരാധനാക്രമങ്ങൾ, വിശ്വാസ പ്രമാണം, പരിശുദ്ധ സിന്ധുഹോസുകളുടെ വിശ്വാസം സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെയും വേദശാസ്ത്രത്തിന്റെ ഉറവിടമാകുന്നു എന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു. ഈ പാരമ്പര്യം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന വാക്ക് പരാഡോസിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ തലമുറ തലമുറയായിട്ട് കൈമാറി വന്നത്. തെസലോനിക്കയിലെ 2 2:15 പരിശുദ്ധ പൗലോസിലേ പറയുന്നുണ്ട്, ആകയാൽ സഹോദരങ്ങളെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പാരമ്പര്യങ്ങളെ ഒഴുകി പിടിച്ചുകൊള്ളുകയും. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് പരാഡോസിസ് പാരമ്പര്യം എന്ന് തന്നെയാണ്. അതുകൊണ്ട് പാരമ്പര്യം തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞ് വേദോസത്തിലുള്ള ഒരു സംഗതിയൊക്കെ എതിരായിട്ട് തന്നെ അവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1 11:12 ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു തന്ന പാരമ്പര്യങ്ങൾ നിങ്ങൾ പ്രമാണിച്ചു കൊള്ളണം എന്ന് പരിശുദ്ധനായ പൗലോസ് പറയുന്നുണ്ട്. കൊരിന്ത്യർ എഴുതിയ 1 11 23 വാക്യത്തിൽ കർത്താവിൽ നിന്നും താൻ പ്രാപിച്ചതാകുന്നു ഈ പാരമ്പര്യം എന്ന് പൗലോസ് അവകാശപ്പെടുന്നുണ്ട്. കർത്താവും അപ്പോസ്തലന്മാരും പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരും ഒക്കെ നൽകിയ തലമുറ തലമുറയായി കൈമാറി വന്ന പാരമ്പര്യങ്ങളെ നമ്മൾ മുഴുപിടിക്കുന്നത്. അങ്ങനെയാ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്ഥാനം സഭയിലുണ്ടായിരിക്കുന്നത്. അല്ലാതെ വെറുതെ ദൈവമാതാവിനെ കുറിച്ച് വേദോസ്തുവിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ദൈവമാതാവിന് ഒരർത്ഥമില്ല എന്നായിത്തീരുന്നത് തെറ്റായിരിക്കുന്ന ഒരു 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 സംഗതിയാണ്. വേദോസ്തു എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം 30-ാം വാക്യത്തിലും പറയുന്നുണ്ട്. കൊരിന്ത്യർക്കെതിരെ 11 34-ാം വാക്യത്തിൽ പരിശുദ്ധ പൗലോസിലെ പറയുന്നുണ്ട്, ശേഷം കാര്യങ്ങൾ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തിക്കൊള്ളാം. അങ്ങനെ വന്നിട്ട് ക്രമപ്പെടുത്തിയ കാര്യങ്ങളൊക്കെയാണ് സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ലേഖനത്തിൽ താൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് ഫിലിപ്പി ലേഖനം 4-ാം 9-ാം വാക്യത്തിലും പറയുന്നുണ്ട്. തിമോത്തിയോസ് പറയുന്നു, എന്നോട് പഠിച്ചും കേട്ടും കണ്ടും ഗ്രഹിച്ചുമുള്ള കാര്യങ്ങളൊക്കെ നീ പ്രവർത്തിച്ചുകൊള്ളണം, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്നും എബ്രായ ലേഖനം 2-ാം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഗായോസിനോട് പരിശുദ്ധനായ യോഹന്നാൻ ശിലീയ പറയുന്നു, എഴുതി അറിയിപ്പാൻ പലതും ഉണ്ടായിരുന്നു എങ്കിലും മഷീൻ തൂവലും കൊണ്ട് എഴുതാൻ എനിക്ക് മനസ്സില്ല, വേഗം നിന്നെ വന്ന് കാണുവാൻ ആശിക്കുന്നു, അപ്പോൾ മുഖാമുഖമായി സംസാരിക്കാം. പരിശുദ്ധനായ യോഹന്നാൻ ശിലീയ മുഖാമുഖമായി പറഞ്ഞ കാര്യങ്ങൾ വേദപുസ്തകത്തിലില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും വേദപുസ്തകത്തിൽ ഇല്ലാത്തതായ സർവ്വകാര്യങ്ങളും തെറ്റാണെന്ന് പറയുന്നത് ഒരു ശരിയായ നടപടി അല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യമാണ് വിശ്വാസ പ്രമാണങ്ങളും പരിശുദ്ധ സന്നിഹദോസിന്റെ കാനോനാകളും ഒക്കെ പരിശുദ്ധ സഭയുടെ ആരാധന, സഭയിൽ നടത്തിയ പിതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ഗീതങ്ങൾ, ആചാരങ്ങൾ, ഇവയൊക്കെയും തിയോളജിയുടെ അടിസ്ഥാനമാണ്. ഈ കോണ്ടെക്സ്റ്റിൽ വേദശാസ്ത്രത്തിന്റെ പഠനത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. നമ്മുടെ കർത്താവിന് മനുഷ്യാവതാരം പൂർണ്ണതയുള്ളതാണ്. എന്നാൽ ആ മനുഷ്യാവതാരത്തിൽ കൂടെ മനുഷ്യാവതാരത്തിന്റെ സർവ്വ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞതായിട്ട് ആരും കാണാൻ പാടില്ല. മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ലോകത്തുണ്ടായ സർവ്വ മനുഷ്യരും ലക്ഷ്യപ്രാപിച്ചു തരണം. ഇന്ന് ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവതാരം പൂർണ്ണത പ്രാപിക്കുന്നത് ആ കുഞ്ഞ് രക്ഷയെ പ്രാപിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ചരിത്രത്തിലാണ് മനുഷ്യാവതാരം പൂർണ്ണത പ്രാപിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. 2, വേദപുസ്തകം സഭാ പാരമ്പര്യത്തിന്റെ ഒരു ഘടകമാണ്, പാരമ്പര്യത്തിന്റെ പൂർണ്ണതയല്ല. അതുകൊണ്ട് തന്നെ സോളാ സ്ക്രിപ്റ്റൂറ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് വേദപ്രമാണം ഓർത്തഡോക്സ് സഭയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന്റെ ചിന്തയ്ക്കും ഭാഷയ്ക്കും ആശയ പ്രകടനത്തിനുള്ള അതിരുകൾക്കും പുറത്താണ് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം. അതുകൊണ്ട് തന്നെ നമുക്ക് പല അടയാളങ്ങളും പല സിമ്പൽസും ഒക്കെ സത്യവിശ്വാസ സത്യങ്ങളെ കൂടുതലായി മനസ്സിലാക്കാനും പ്രതിഫലിപ്പിക്കാനും ആവശ്യമായി വരും. അതുകൊണ്ട് അതൊക്കെ തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അത് ശരിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ വേദശാസ്ത്രം മനസ്സിലാവുള്ളൂ. 4, വേദശാസ്ത്രം വെറുതെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഗതി, അത് വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ച് മാത്രം നിൽക്കുന്ന ഒന്നല്ല, അത് ജീവിതം. കുറനാൾ മുമ്പ് ഒരു പള്ളിയിലെ ഒരു വഴക്കുണ്ടായ സമയത്ത് ആ പള്ളിയിലെ അച്ഛൻ വഴക്കുണ്ടാക്കിയ ആളോട് പറഞ്ഞു, പൊളിറ്റിക്സ് നടത്തി വഴക്കുണ്ടാക്കിയ ഒരാളോട് ആ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ഞാൻ അച്ഛനോട് ഈ പറഞ്ഞു വഴക്കുണ്ടാക്കിയ ആള് പറഞ്ഞു, പൊതുയോഗത്തിൽ നടന്ന തീരുമാനങ്ങളെ കുറിച്ചും പൊതുയോഗത്തിൽ നടത്തിയ കാര്യങ്ങളെ കുറിച്ചും പൊതുയോഗത്തെ കുറിച്ചും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ പറഞ്ഞു, പൊതുയോഗത്തിനപ്പുറത്ത് ദൈവസന്നിധിയിൽ എനിക്കൊരു ജീവിതമുണ്ട്, അതുകൊണ്ട് സഭയെന്ന് പറയുന്നതും ഇവിടെ ബാക്കി കാര്യങ്ങളും എനിക്ക് ജീവിതമാണ്. നിനക്കൊരു പൊതുയോഗമാണെങ്കിൽ എനിക്കിത് ജീവിതമാണ്. വേദശാസ്ത്രം എന്ന് പറയുന്നത് താത്വികവും താർക്കികവുമായ ഒരു സംഗതിയല്ല, നേരെമറിച്ച് ജീവിതത്തിലൂടെ പ്രതിഫലിക്കേണ്ടത്. 5, സ്വന്തം രക്ഷ മാത്രമല്ല നമ്മൾ കാണേണ്ടത്, സർവ്വലോകത്തിന്റെ രക്ഷയാണ്. സർവ്വലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് വേദശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആറാമത് ദൈവിക രഹസ്യങ്ങളുടെ അറിവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നേട്ടമല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനമാകുന്നു, ദൈവത്തിന്റെ ഇച്ഛയുടെ പ്രതിഫലനവും ആകുന്നു. ഒരു മനുഷ്യനും അത് തന്നെത്താൻ നേടിയെടുക്കാൻ സാധിക്കില്ല, ദൈവം കാരണം ചെയ്യുന്നവന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് വേദശാസ്ത്രജ്ഞാനം. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഡിഗ്രി ചിലപ്പോ ഒരാൾക്ക് കിട്ടുമായിരിക്കാം, വേദവസത്തിലെ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനും സാധിക്കുമായിരിക്കാം, പക്ഷെ അവരാരും വേദശാസ്ത്രജ്ഞരാകുകയില്ല. ഒരു വേദശാസ്ത്രജ്ഞനാകണമെങ്കിൽ അവന് ദൈവം കൊടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ കുറിച്ച് എത്ര അറിഞ്ഞാലും പിന്നെയും ബാക്കി കിടക്കും. അതുകൊണ്ട് എന്റെ അറിവ് അപൂർണമാകുന്നു, വേദശാസ്ത്ര പ്രകാരമാണ് എന്റെ അറിവ് അപൂർണമാകുന്നു എന്നുള്ള ബോധ്യമുള്ളവനെ വേദശാസ്ത്രജ്ഞനാകാൻ സാധിക്കും. എട്ടാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ വഴിനടത്തലിനെ കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവനെ വേദശാസ്ത്രജ്ഞനാകാൻ ഒക്കും. മറ്റൊരു കാര്യം കൂടെ മറ്റു ജനത്തിനകത്ത് പറയുന്നുണ്ട്, മറ്റു മതങ്ങളിലും സത്യത്തിന്റെ ചില അംശങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടാവാം, എന്നാൽ അതൊന്നും പൂർണതയുള്ള സത്യങ്ങളാണെന്ന് ക്രിസ്തീയ സഭ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അപൂർണമായി കിടക്കുന്ന ആ സത്യങ്ങളുടെ സത്യത്തെ ചോദ്യം ചെയ്യാനും പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും എന്ന് പറയുന്ന പരിശുദ്ധ യോഹന്നാന്റെ വാക്കുകൾക്ക് ഇവിടെയാണ് അർത്ഥമുണ്ടാവുന്നത്. ഇനി വേദശാസ്ത്ര പഠനത്തിലെ പദങ്ങളെ കുറിച്ചും ചിഹ്നങ്ങളെ കുറിച്ചും വിശുദ്ധ കുദാശികളെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഒരു അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ ഉപാധ്യമമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. എന്നാൽ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും മാത്രമേ പിതാവായ ദൈവത്തെ കുറിച്ച് നമുക്ക് അറിയാനൊക്കൂ. പുറത്തെ സഭയുടെ ആരാധനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്കും അനുഭവവേദ്യമായ ആരാധനയാണ്. നമുക്ക് ആരാധന കാണാൻ സാധിക്കുന്നു, ആരാധന കേൾക്കാൻ സാധിക്കുന്നു, ആരാധനയിലെ കുന്തിരിക്കത്തിന്റെ മണം നമുക്ക് ലഭിക്കുന്നു, പരിശുദ്ധ തിരുശീലിക്കുന്ന നമുക്ക് രുചിക്കാൻ സാധിക്കുന്നു, ഫൈനലി കൈക്കസൂചി നമ്മൾ കൊടുക്കുമ്പോൾ പരസ്പരം സ്പർശിക്കാൻ സാധിക്കുന്നു. ഇത് വെറും പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു ജ്ഞാനമായിട്ട് കാണുന്നവൻ വേദശാസ്ത്രജ്ഞനാകുന്നില്ല. നേരെ മറിച്ച് മൈൻഡ്, വിൽ, ഇമോഷൻസ്, ഇന്റലക്ട്, ഇമാജിനേഷൻസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിരിച്വൽ സെൻസസിൽ നിന്നും മാത്രമേ സ്പിരിച്വൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫിസിക്കൽ സെൻസ് കൊണ്ട് ലഭിക്കുന്ന കാര്യങ്ങളെ സ്പിരിച്വൽ സെൻസ് കൊണ്ട് അപഗ്രഥനം നടത്തി അതിൽ നിന്നും ദൈവത്തിന്റെ മർമ്മത്തിലേക്ക് വളരാൻ സാധിക്കുന്ന ആളുകളിൽ മാത്രമേ അത് സാധിച്ചു വേദശാസ്ത്രജ്ഞനാകാനൊക്കൂ. അവിടെയാണ് അതീന്ദ്രിയത്വവും അന്തര്യാമിത്വവും എന്ന് പറഞ്ഞ ആശയം ഉണ്ടാവുന്നത്. ട്രാൻസെൻഡൻസ് ആൻഡ് ഇമ്മനൻസ്. ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞാൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിരിക്കുന്നവനാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം. സർവ ഇന്ദ്രിയങ്ങൾക്കും അതീതനായിരിക്കുന്ന ദൈവം, ആ ദൈവം സർവ ഇന്ദ്രിയങ്ങൾക്കും അതീതനായിരിക്കുന്നവൻ ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിൽ ചെറുതായിരിക്കുന്നു എന്ന് പറയുന്നത് അതിനെ ഇമ്മനൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അന്തര്യാമിത്വം എന്ന് വിളിക്കാം. ദൈവത്തിന്റെ ട്രാൻസെൻഡൻസും ഇമ്മനൻസും ഒരുപോലെ മനസ്സിലാക്കുന്നത്, അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിരിക്കുന്ന ദൈവം, മെറ്റഫിസിക്കൽ ആയിരിക്കുന്ന ദൈവം, നമ്മുടെ മനസ്സിൽ ആഴത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ആഴത്തിൽ, ബുദ്ധിയുടെ ആഴത്തിൽ നമുക്ക് വർണ്ണിക്കാനാവാത്ത വിധം ചെറുതായിരിക്കുന്ന ദൈവം, ഇത് രണ്ടും ഒരാൾ തന്നെയാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഗോഡ് കാനോട്ട് ബി എക്സ്പ്രസ് ബട്ട് കാൻ ഓൺലി ബി അഡ്രസ്ഡ്, ഗോഡ് കാനോട്ട് ബി എക്സ്പ്രസ് ബട്ട് ഓൺലി ബി എക്സ്പീരിയൻസ് ഓൺലി ബി എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നമുക്ക് വരാനൊക്കും. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ആരാധനയിൽ കൂടെ മാത്രമേ ദൈവശാസ്ത്രത്തിൽ ദൈവശാസ്ത്രം പഠിക്കാൻ ഒക്കൂ എന്ന് പറഞ്ഞായിരുന്നു. ഈ ആരാധനയിൽ നമുക്ക് അതുകൊണ്ട് പല അടയാളങ്ങൾ ആവശ്യമായിരിക്കുന്നത്. ദൈവം എന്തിനെ മനുഷ്യനായെന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്ന അടയാളത്തിൽ കൂടെ പ്രപഞ്ചത്തിലേക്ക് വന്നാൽ മാത്രമേ മനുഷ്യനെ ദൈവത്തെ കുറിച്ച് അറിയാൻ ഒക്കൂ എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ആയിട്ട് ദൈവം വന്നത്. അതുകൊണ്ടാണ് അപ്പൻ മകൻ എന്ന ബന്ധത്തിലൂടെ ദൈവം മനുഷ്യനായിട്ട് അപ്പൻ മകൻ എന്നുള്ള ബന്ധത്തിലൂടെ ദൈവത്തെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം ശ്രമിച്ചത്. ഞാനും പിതാവ് ഒന്നാകുന്നു, പിതാവ് എന്നെക്കാൾ വലിയവനാകുന്നു എന്നൊക്കെ പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. തിരിശരീര രക്തങ്ങൾ അന്ത്യ അത്താഴത്തിന്റെ സമയത്ത് വാഴ്ത്തി നുറുക്കി നൽകിക്കൊണ്ട് ഈ രഹസ്യത്തിലേക്ക് ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ഇതിനെ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ശിഷ്യന്മാർക്ക് കൊടുത്ത സമയത്ത് ഈ അപ്പത്തിലും വീഞ്ഞിലും ഒളിഞ്ഞിരിക്കുന്ന ദൈവ ശരീരത്തെയും രക്തത്തെയും കാണാൻ അവരെ ക്ഷണിച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തിലൂടെയാണ് നമുക്ക് തിയോളജി പഠിക്കാൻ നോക്കുന്നത്. ആ അടയാളമില്ലായിരുന്നു എങ്കിൽ, അപ്പം വീഞ്ഞ് എന്ന് പറയുന്ന അടയാളമില്ലായിരുന്നെങ്കിൽ തിരുശരീര രക്തം എന്ന് പറയുന്ന വർണ്ണിക്കുന്നതിനും അപ്പുറത്തായിരിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് പറയാൻ ദൈവത്തിന് സാധിക്കാതെ പോയതാണ്. അത് നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്ക് വേദശാസ്ത്രജ്ഞനാകാനൊക്കുള്ളൂ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാല് വിശുദ്ധ കുർബാനയിൽ നടക്കുന്ന പല സംഗതികളും, കിഴക്കോട്ട് നോക്കിയ ഒരു പട്ടക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന്റെ പ്രതിനിധിയായിട്ട് പ്രാർത്ഥിക്കുന്നെന്നും പടിഞ്ഞാറോട്ട് നോക്കി ആശീർവദിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് ജനത്തെ ആശീർവദിക്കുന്നു എന്നും അതുപോലെ തന്നെ തിരശീല ഇടുന്നു, തിരശീല തുറക്കുന്നു, മണി അത് തിരശീലയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം, തിരശീല വടക്കു നിന്നും തെക്കോട്ട് അടയ്ക്കുന്നു എന്നും തെക്കു നിന്നും വടക്കോട്ട് തുറക്കുന്നു എന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ പല അർത്ഥങ്ങളുമുണ്ട്. ഇത് മനസ്സിലാകാതിരിക്കുന്നവൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഐക്കണുകൾ. ഐക്കൺസിനെ കുറിച്ച് പറയുന്നത് ദേ ആർ ദ വിൻഡോ ടുവേർഡ്സ് ദ സ്പിരിച്വൽ റിയാലിറ്റി, ടു ദ മിസ്റ്റിക്കൽ റിയാലിറ്റി ഓഫ് ഗാഡ്. ഈ ഐക്കൺ മറ്റേ ദിവസം എഴുതിയിട്ടില്ലാത്ത ഒരു കാര്യം പറയാം. ഐക്കൺ എഴുതുന്നത്, ഐക്കൺ വരയ്ക്കൽ, ഐക്കൺ എഴുതുക, ഐക്കൺ എഴുതുന്നവരെ എങ്ങനെയാ, 40 ദിവസം പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 40-ാം ദിവസം ദൈവമാതാവിന്റെ ഏതൊരു ചിത്രമാണോ ഏതൊരു രൂപമാണോ ഐക്കൺ വരയ്ക്കുന്നവന്റെ മനസ്സിൽ തെളിയുന്നത്, അല്ലെങ്കിൽ ഐക്കൺ എഴുതുന്നവന്റെ മനസ്സിൽ തെളിയുന്നത്, ആ ചിത്രം അവൻ പ്രാർത്ഥനയിൽ എഴുതുക ചെയ്യുന്നു. അതായത് അവന്റെ 40 ദിവസത്തെ ഉപവാസവും ധ്യാനവും ഐക്കണിലുണ്ട്. ഐക്കൺ കാണുന്നവൻ ഈ പറഞ്ഞ എഴുതിയ ആളുടെ 40 ദിവസത്തെ ധ്യാനത്തിന്റെ ഒരു വാതിലിൽ കൂടി, ഒരു വിൻഡോയിൽ കൂടി ദൈവത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി നടന്നു പോവുക. വാതിലുകളുടെ അർത്ഥം എന്ന് പറയുന്നത് പുറത്തേക്കുള്ള പുറത്തുള്ള പ്രപഞ്ചത്തിന്റെ ഭംഗിയെ കാണിച്ചു തരുന്നത് വാതിലുകളാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിഹ്നങ്ങളും അടയാളങ്ങളും വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ഉള്ളതിൽ കൂടിയേ നമുക്ക് വേദശാസ്ത്രം പഠിക്കാൻ കഴിയും. പരിശുദ്ധ കൂദാശികളും അങ്ങനെ തന്നെയാണ്. കർത്താവ് പല കാര്യങ്ങളും ചെയ്തതും ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ എടുക്കണം. കുഷ്ഠരോഗിയോട് പറയുക, നീ നിന്റെ കിടക്കെടുത്ത് നടക്കുക. അവൻ അങ്ങനെ പോയി. അവൻ എന്നിട്ട് നീ അവൻ എന്ത് ചെയ്യാനാ പിന്നെ പറയുന്നത്? നീ പോയിട്ട് നിനക്ക് ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക. വഴിപാട് അർപ്പിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫിസിക്കലി നോക്കി ഒരു കുഴപ്പമില്ല, പക്ഷെ അത് ചെയ്യണം. എന്തിനാ അത് ചെയ്യുന്നത്? അത് ദൈവത്തിന് പ്രീതികരമായി തീരാൻ വേണ്ടിയിട്ടാണ്. അതെന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം ഒരു കൺവിക്ഷനായിട്ട് മനസ്സിൽ ലഭിക്കുന്നവനെ വേദശാസ്ത്രജ്ഞനാകാൻ ഒക്കുന്നുള്ളൂ. ഇത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ദൈവസന്നിധി ചെയ്തൊരു കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ദൃശ്യങ്ങളായിരിക്കുന്ന പല സംഗതികളും അദൃശ്യങ്ങളായിരിക്കുന്ന പല സംഗതികളുടെയും ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് കുദാശികളോടെ നമുക്ക് മനസ്സിലാക്കാം. അപ്രത്യക്ഷങ്ങളാകുന്ന കൃപകളുടെ പ്രത്യക്ഷങ്ങളാകുന്ന അടയാളങ്ങളാകുന്ന കുദാശികളെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭ അതിനപ്പുറത്ത് മർമ്മങ്ങളിലേക്കുള്ള വാതിലുകളാകുന്നു കുദാശകൾ എന്ന പഠിപ്പിക്കുന്നത്. അതൊരു അടയാളമല്ല, അത് വാതിലാകുന്നു, അതൊരു യാഥാർത്ഥ്യമാകുന്നു. വെറും അടയാളമായിട്ട് അതിനെ കാണരുത്, അടയാളം എന്ന് പറഞ്ഞ് അതിനെ ചുരുക്കരുത് എന്ന് ക്രിസ്ത്യ ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നു. നമ്മൾ വിവാഹ കൂദാശയിൽ നടത്തുന്ന പല സംഗതികളും, നമ്മൾ കിരീടം വാഴ്വ് നടത്തുന്നത്, അല്ലെങ്കിൽ മിന്നു കെട്ടിക്കുന്നത്, വരനെയും വധുവിനെയും കൈപിടിപ്പിക്കുന്നത്, ഇതൊക്കെ പ്രത്യക്ഷങ്ങളാകുന്ന അടയാളങ്ങളാകുന്നു. പക്ഷേ അപ്രത്യക്ഷങ്ങളാകുന്ന മറ്റ് പല സംഗതികളിലേക്കും ഈ രണ്ട് വ്യക്തികളെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന, ഉപനയനം നടത്തുന്ന വാതിലാകുന്നു അത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് പരിശുദ്ധന്മാരുടെ സാന്നിധ്യം ആരാധനയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ധൂപാർപ്പണം നടത്തുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടൊപ്പം ധൂപാർപ്പണം സ്വർഗത്തിൽ നടക്കുന്നുവെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, സംഖ്യാപുസ്തകത്തിൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടും ബാധകൾ നീങ്ങുന്നതിനും ധൂപാർപ്പണം നടത്തുന്നുവെന്ന് പരിശുദ്ധനായിരിക്കുന്ന മോശ പറയുന്നത്. ജാതികളുടെ ഇടയിൽ ദൈവനാമം മഹത്വപ്പെടുവാനായി ധൂപാർപ്പണം നടത്തുന്നു മലാഖി പ്രവാചകൻ പറയുന്നത്, വിദ്വാൻമാർ യേശുക്കുഞ്ഞിന് ധൂപവർഗം കാഴ്ചവെക്കുന്നത്, ധൂപവർഗം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നുവെന്ന് സദൃശവാക്യങ്ങളിൽ പരിശുദ്ധനായ ശലോമോൻ പറയുന്നത്, ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് വേദശാസ്ത്രം പഠിക്കാൻ ഒക്കുന്നത്. പരിശുദ്ധ കൂദാശകളിലെ അടയാളങ്ങളും ചിഹ്നങ്ങളും അവ വെറും നിശ്ചലമോ നിരർത്ഥകമോ അല്ല, നേരെ മറിച്ച് മഹനീയ രഹസ്യങ്ങൾ കലവറകളാകുന്നുവെന്ന് മാത്യു വിദ്യാഭ്യാസം പറയാൻ ആഗ്രഹിക്കുന്നതും ഈ അർത്ഥത്തിൽ തന്നെയാണ്. ചരിത്രത്തിൽ തന്നെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ക്രിസ്തു തന്റെ മനുഷ്യരൂപം അതിന്റെ ശാരീരികവും ആത്മീയവുമാകുന്ന ശക്തിക്ക് ഉപയോഗിച്ച് ദൈവത്തിന്റെ സ്വഭാവവും കൂട്ടായ്മയും എപ്രകാരം വെളിപ്പെടുത്തിയോ അപ്രകാരം ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും അതിൽ പങ്കാളിത്തം നൽകുകയുമാണ് വീഞ്ഞ്, വെള്ളം, അപ്പം, അടയാളങ്ങൾ, പ്രസംഗം, സംഗീതം ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഫ്രാങ്ക്ലിൻ നോറിസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അതിവേദനത്തിൽ പറയുന്നത്. ഇനി ശാസ്ത്രവും വേദശാസ്ത്രവും തമ്മിലുള്ള ഒരു പ്രശ്നം, അത് ഞാൻ വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാം. ശാസ്ത്രം എന്ന് പറയുന്നത് അളക്കാവുന്ന ഒരു സംഗതിയുടെ, അല്ലെങ്കിൽ അളക്കാവുന്ന സംഗതികളെ കുറിച്ചുള്ള പഠനമാണ്. അളക്കാൻ പറ്റാത്ത സംഗതികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? അളക്കാവുന്ന സംഗതികളെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് എപ്പോഴും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യാസങ്ങൾക്ക് അധീനനായിരിക്കുന്ന മനുഷ്യൻ വ്യത്യാസങ്ങൾക്ക് അധീനമായിരിക്കുന്ന പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനം നടത്തുമ്പോൾ അവന്റെ അറിവിനും വ്യത്യാസം ഉണ്ടാകുന്നു. എന്നാൽ വേദശാസ്ത്ര പ്രകാരം ആ അറിവിന് വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല. ദൈവത്തെ കുറിച്ചുള്ള അറിവ് അന്നും ഇന്നും ഒന്നു തന്നെയാണ്, ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതാണ് ശാസ്ത്രവും വേദശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ശാസ്ത്രം ഉത്തരം പറയാൻ ശ്രമിക്കുന്നതും വേദശാസ്ത്രം ഉത്തരം പറയാൻ ശ്രമിക്കുന്നതും രണ്ടു വഴിക്കാണ്. വേദശാസ്ത്രം പറയുന്നു അളന്ന് അറിയാം, സോറി, ശാസ്ത്രം പറയുന്നു അളന്നറിയാം, വേദശാസ്ത്രം പറയുന്നു അനുഭവിച്ചറിയാം. അളന്നും അനുഭവിച്ചും അറിയുന്നത് അതാണ് വേദശാസ്ത്രം. പല സംഗതികളും ശാസ്ത്രവും വേദശാസ്ത്രവും തമ്മിലുള്ള ഒരു 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 കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയാൻ പലരും ആഗ്രഹിക്കുമ്പോൾ വേദശാസ്ത്ര മർമ്മങ്ങളുടെ രഹസ്യ അറകൾ തുറക്കുന്നതിന് ശാസ്ത്രത്തെ ഉപയോഗിക്കാം എന്നുള്ളതിനപ്പുറത്ത് ശാസ്ത്രം കൊണ്ട് വേദശാസ്ത്രത്തെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ആരും ചിന്തിക്കരുത്. ഇനി ആറാമത്തെ പാഠത്തിലേക്ക് പ്രവേശിച്ചാൽ, മനുഷ്യന്റെ അന്വേഷണത്തിന് അതായത് എനിക്ക് അറിയാൻ പാടില്ല, അത് എനിക്ക് അറിയണം എന്നുള്ള താല്പര്യം മനുഷ്യൻ ഉണ്ടാക്കുമ്പോൾ ഇന്ന കാര്യം കൊണ്ട് ഇന്നത് ശരിയാകുന്നു എന്ന് പറയുന്നതിനെയാണ് യുക്തി എന്ന് പറയുന്നത്. ഇന്നത് കൊണ്ട് ഇന്നത് ശരിയാകുന്നു, അതുകൊണ്ട് ഇത് ശരി. മൂന്ന് ആപ്പിളും കൂടെ ചേർത്ത് നോക്കുമ്പോൾ 5 ആപ്പിള് കിട്ടുമ്പോൾ അതിനെ യുക്തി എന്ന് പറയുന്നു. എന്നാൽ അതിനപ്പുറത്ത് പറ്റുന്നുണ്ട് വെളിപാട്. ദൈവത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ദൈവത്തെ അറിയാൻ ഒക്കൂ എന്ന് എമിൽ ബ്രൂണർ പറയുന്നത്, വെളിപാടിൽ മാത്രമേ ദൈവത്തെ, വെളിപാടിന്റെ വാതിലിനുള്ളിൽ കൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ദൈവത്തെ അറിയാൻ ഒക്കൂ എന്ന് പറയുന്ന ഒരു കോൺടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധം വിവിധമായിട്ടും ഈ പിതാക്കന്മാരോട് അരളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് പൂർണ്ണമായിട്ട് അരളി ചെയ്തിരിക്കുന്നു. എബ്രായ ലേഖനം 1:1 വായിക്കുന്നത് ഈ അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ. മനുഷ്യന്റെ ആത്മാവിനെ വെളുപ്പും കറുപ്പുമായ രണ്ട് കുതിരകൾ, പാഷൻ ആൻഡ് റീസൺ, ഈ രണ്ട് കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മനുഷ്യനെ വലിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളും ആ സംശയത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിനുമാണ് യുക്തി സഹായിക്കുന്നത്. എന്നാൽ യുക്തിയിലൂടെ കണ്ടെത്തിയ സത്യം സത്യമാണെന്ന് തെളിയുന്നത് വെളിപാടിലൂടെ. വെളിപാട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. വെളിപാടിന്റെ പൂർണ്ണത എന്ന് പറയുന്നതാണ് മനുഷ്യാവതാരം. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരമാണ് പ്രാഥമിക വെളിപാട്. ദ്വിതീയ വെളിപാട് എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഓരോ വ്യക്തിക്കും അനുഭവവേദ്യമാകുമ്പോൾ അതിനെ ദ്വിതീയ വെളിപാട് എന്ന് വിളിക്കാം. എന്ന് പറയുന്ന പരിശുദ്ധനായ അഭിമന്യന സത്യസ്വരൂപിനിയുടെ ഗുരുവായിരുന്ന പ്രിൻസിൻ സെമിനാരിയിലെ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു വലിയ വേദശാസ്ത്രജ്ഞനായിരുന്നു പോൾ ചില്ലിക്ക്. അദ്ദേഹം പറയുന്ന ഒരു സംഗതിയാണ് പ്രഥമ പ്രാഥമിക വെളിപാടും ദ്വിതീയ വെളിപാടും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തോടുകൂടി പരിശുദ്ധ സഭയിലേക്ക് പ്രാഥമിക വെളിപാട് അനുഭവവേദ്യമാകുമ്പോൾ അതിനെ ദ്വിതീയ വെളിപാട് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് വെളിപാട് യുക്തിയെ തള്ളിക്കളയുന്നില്ല, വെളിപാട് യുക്തിയെ സാക്ഷീകരിക്കുന്നേ ഉള്ളൂ. വെളിപാട് എങ്ങനെയൊക്കെ ഉണ്ടാവാം? പ്രകൃതിയിൽ കൂടെ വെളിപാട് ഉണ്ടാവാം. സങ്കീർത്തനം 19:2 ആകാശങ്ങൾ ദൈവത്തിന്റെ മുഖത്തെ അറിയിക്കുന്നു, ആകാശത്തട്ട അവന്റെ കൈവേലിയെ കാണിക്കുന്നു, പകൽ പകലിന്റെ വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി രാത്രി അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിലൂടെ നമുക്ക് വെളിപാടിനെ കാണാം. വൈകാരികളായ അനുഭവങ്ങളിലൂടെ വെളിപാടുണ്ടാവാം. ഉദാഹരണത്തിന് സ്വപ്നം, ദർശനം എന്നിവ. യെശയ്യ പ്രവചനം 6:1 യെശയ്യാവ് ദൈവത്തെ കണ്ട ദർശനത്തിന്റെ വെളിപാട് കാണുന്നുണ്ട്. യോസേഫ് സ്വപ്നം കാണുന്നു, തന്റെ സഹോദരന്മാര് തന്നെ ബഹുമാനിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. കന്യകമറിയാവിന്റെ ഭർത്താവായിരിക്കുന്ന യോസേഫ് സ്വപ്നങ്ങൾ കാണുന്നു. ഹേരോദേശ സ്വപ്നം കാണുന്നു. കാലത്തികവിൽ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്നും നിങ്ങളുടെ യുവാക്കന്മാര് സത്യത്തിൽ മനസ്സിലാക്കും എന്നുമൊക്കെ യോവേൽ പ്രവാചകൻ പറയുന്നതും ഇതേ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. വേദപുസ്തകത്തിലെ വചനങ്ങളിൽ കൂടെ വെളിപാടുണ്ടാകുന്നു. പ്രവാചകന്മാരും ദൂതന്മാരും മുഖാന്തരം വെളിപാടുണ്ടാകുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ വെളിപാടുണ്ടാകുന്നു. ഈ വെളിപാടിന്റെ ഒരു പാരമ്യം എന്ന് പറയുന്നത് എക്സ്റ്റസി, ഹർഷോന്മാദമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ 3rd എടുക്കപ്പെട്ടു. അതിനെ നമുക്ക് എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് ശാസിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കണം. വെളിപാടിന്റെ മകുടമായിരിക്കുന്ന കർത്താവിന്റെ മനുഷ്യാവതാരത്തെ പാരമ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് സാംസ്കാരികമായ പല സംഗതികളുമുണ്ട്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്നത് കേരളത്തിലൊരു ഉപദേശി വ്യാഖ്യാനിച്ചപ്പോഴ് ഒരു വലിയ ചൂളമരം മുന്നിലൂടെ നിന്ന് കത്തിയാൽ അതിന്റെ തീ എന്തുമാത്രം പൊങ്ങും. അത്രയും പോലെ പൊങ്ങിയ വലിയ തീയോടുകൂടിയിരിക്കുന്ന ഒരു ദിവസം വരും എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ഒരു പറഞ്ഞതിന് എന്തുമാത്രം ചൂടുണ്ടാകും, അത്രയും ചൂടോടുകൂടി വന്ന് തിന്മയെ കരിച്ചു കളയുന്ന, നന്മയെ കൊള്ളുന്ന, സ്വർണത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ തിന്മയെ തിന്മയിൽ നിന്ന് നന്മയെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു ദിവസം വരുമെന്നാണ് സത്യത്തിൽ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത്. സാംസ്കാരികമായ പ്രശ്നമുണ്ട്, ഭാഷാപരമായ പ്രശ്നമുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറയുന്ന വ്യാഖ്യാനം വരുന്നത് ഈ കോണ്ടെക്സ്റ്റാണ്. അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചത് കൊണ്ട് അമ്മയ്ക്ക് യാതൊരു വിലയും ഇല്ല എന്ന് പറയുന്ന വ്യാഖ്യാനവും ഈ കോണ്ടെക്സ്റ്റാണ് വരുന്നത്. എബ്രായക്കാരുടെ ജീവിതത്തിൽ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നത് ബഹുമാനം ഇല്ലാതെ അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്കേ അങ്ങനെ സാധിക്കും. വേദപുസ്തകത്തിന് ചില കൊച്ചു കൊച്ചു വാക്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതാണ് സത്യം, ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അതാണ് സത്യം എന്ന് പറയുന്ന ഒരു 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 വ്യാഖ്യാന ശൈലിയുടെ പ്രശ്നം അവിടെ വരെ. ദൈവശാസ്ത്രം പരിപൂർണമായും യാഗാത്മകമാകണം. അവനവന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരു പൂജനീയ വസ്തുവായിട്ട് മാറ്റുമ്പോൾ മാത്രമേ ദൈവശാസ്ത്രം യാഥാർത്ഥ്യമായി തീരുള്ളൂ. ആത്മാവും ശരീരവും ഒരുമിച്ച് പരിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് പവിത്രമായിരിക്കുന്ന സൃഷ്ടിയെ അതിന്റെ പവിത്രതയുടെ ആഴത്തിലേക്ക് കയറി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ വേദശാസ്ത്രം വേദശാസ്ത്ര പഠനത്തിന് അർത്ഥമുണ്ടാവുന്നുള്ളൂ. വേദശാസ്ത്ര പഠനവും അതിനെക്കുറിച്ചുള്ള മറ്റ് വ്യാഖ്യാനാധിഷ്ഠിതമായ പഠിപ്പിക്കലുകളും ഒക്കെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ, ജീവിതഗ്രന്ഥിയാകുമ്പോൾ മാത്രമേ വേദശാസ്ത്രത്തിന് അർത്ഥമുണ്ടാവുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഗതിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ നിർത്തുക, ഈ ക്ലാസ് നിർത്തുക. ഒരുവൻ വേദശാസ്ത്രത്തിനായി കഴിയുമ്പോൾ അവന് മനസ്സിലായ കാര്യം എന്താണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാൻ വയ്യാത്ത ഒരവസ്ഥ വരും. അവനിൽ ആ സത്യം പരിപൂർണമായും രൂഢമൂലമായിരിക്കുന്നു, പക്ഷേ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവന് സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ മൗനിയാകുന്നു, അവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ മൗനിയെയാണ് യോഗി എന്ന് വിളിക്കുന്നത്. മൗനം കൊണ്ടിരിക്കുന്നവനെ മുനി എന്ന് വിളിക്കുന്നത്. വേദശാസ്ത്രം പറഞ്ഞു പഠിപ്പിക്കാവുന്ന പറഞ്ഞു പഠിപ്പിക്കാവുന്ന അവൻ ഒരു ഒരു മിഥ്യാധാരണയിലേക്ക് വരാതിരിക്കുന്നു. അവിടെയാണ് വേദശാസ്ത്രജ്ഞനുണ്ടാവുന്നത്. ഈ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ അതിന്റെ ഉത്തരം പറയാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ വേദശാസ്ത്രം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് ഉച്ചരിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ അതിന്റെ ഉത്തരം പറയാം. ഞാൻ വേദശാസ്ത്രജ്ഞനായി എന്ന് ഈ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. വേദശാസ്ത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു 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 തുടക്കക്കാരൻ മാത്രമേ ഉള്ളൂ ഞാൻ. അത് ആ ഒരു സത്യം താഴ്മയിൽ അംഗീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കാമെന്ന് ഇപ്പോഴാണ് പറയുക. താങ്ക് യു.
അച്ഛൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ആർക്കും ചോദ്യങ്ങളൊന്നുമില്ല. അച്ഛൻ, നമുക്ക്
ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ ഊഹിച്ചോട്ടെ പ്ലീസ്. ഇനി ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ മറുപടി പറഞ്ഞാൽ നല്ലതായിരുന്നു. എന്നാലും ഞാനൊരു കാര്യം എല്ലാവരുടെ അറിവിലേക്ക് പറയാം. ഈ തിയോളജി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കെല്ലാം മനസ്സിലാവും, അത് കേട്ട് കഴിഞ്ഞിട്ട് എന്താ കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ?
എന്താ പറയുന്നതില്ല.
അതാ വേദശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത. അതിനെ കുറിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പലരും വേദശാസ്ത്രം ഇട്ടു പോകുന്നതിന്റെ ഒരു കാരണം അതാ, പഠിക്കുമ്പോ എല്ലാം മനസ്സിലാവും, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ പഠിക്കാന്ന് ചോദിച്ചാൽ ഒന്നും അറിയാൻ പാടില്ല. അത് വേദശാസ്ത്രത്തിന്റെ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ അതുകൊണ്ട് അത് ഇട്ടേച്ച് അതുപോലെ അത് ഇട്ടേച്ച് പോകണമെന്ന് ചിന്തിക്കരുത്. വേദശാസ്ത്രത്തിലേക്ക് തുടരാനുള്ള ഒരു ഒരു ഇമ്പറ്റസ് ആയിട്ട് അതിനെ എടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ പുസ്തകം വീണ്ടും വായിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു മിനിറ്റ്, ഇന്നത്തെ ക്ലാസ് ഒരു ലോങ് ആയിരുന്നു, ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ. അച്ഛൻ വളരെ ഭംഗിയായിട്ട് ആദ്യത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ കേട്ടവര് ദയവായിട്ട് ഈ ഓർമ്മ വെച്ചുകൊണ്ട് ഇതിന്റെ എത്രയും പെട്ടെന്ന് ഇതിന്റെ സമ്മറി പ്ലീസ് സെൻഡ് ഇറ്റ് ടു മീ. അച്ഛൻ, വി താങ്ക് യു സോ മച്ച് ഓൺ ബിഹാഫ് ഓഫ് ദ ഡയോസിസ് ആൻഡ് ഓൺ മൈ പേഴ്സണൽ ബിഹാഫ് ആൻഡ് ഓൾ ദ സ്റ്റുഡൻസ് ബിഹാഫ്. വി കൈൻഡ്ലി താങ്ക് യു ആൻഡ് അപ്രീഷിയേറ്റ് ഓൾ ദ ഹെൽപ്പ് യു ഹാവ് ഡൺ. അച്ഛൻ അടുത്ത ആഴ്ചയും ക്ലാസ്സിലേക്കും, ആ കാര്യം ഞാൻ ഇമെയിലിൽ കൂടി അറിയിച്ചോളാം. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാംസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ശ്രീ മനോജ് മാത്യു ഹ്യൂസ്റ്റണിൽ വളരെ കാര്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും നമ്മൾക്ക് ആർക്ക് വേണേലും നമുക്ക് അവിടെ ഉത്തരാസന വെബ്സൈറ്റിൽ പോയി ഇത് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഈ ഒരു സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ച ഒരു സംഗതി, ഈവൻ ഔട്ട്സൈഡ് കൺട്രിയിൽ നിന്ന് പോലും ആൾക്കാർ വിളിച്ച് ഇത് ശ്രവിക്കുന്നുണ്ട് എന്നുള്ള ഒരു നല്ല കാര്യം. നമുക്ക് വളരെ അഭിമാനമുണ്ട് ഈ കാര്യത്തിൽ. ഇതിന് ഇത്രയും ആത്മാർത്ഥമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ മനോജ് മാത്യുവിനോടുള്ള സ്നേഹവും നന്ദിയും തുടർന്നും അറിയിച്ചു കൊള്ളട്ടെ. അദ്ദേഹം എന്നും നമ്മുടോടുകൂടിയുണ്ട്, നമ്മുടെ ഒരു പാർട്ടാണ് അദ്ദേഹം. അതുപോലെ ജേക്കബ് മാത്യു അച്ഛനോടും ഉള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ യൂണിറ്റ് നമ്പർ 2 കടക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. കഴിവുള്ള എല്ലാവരും നിങ്ങളുടെ ലെസൺ സമ്മറി എത്രയും പെട്ടെന്ന് അയച്ചു തരണം, ബിക്കോസ് ഐ വിൽ ബി ക്ലോസിംഗ് ദിസ് ലെസൺസ് ബൈ ദി എൻഡ് ഓഫ് സെപ്റ്റംബർ. സെപ്റ്റംബർ 30th ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ ഹാവ് ടു പ്രോസസ് എവറിബഡീസ് ഇവാലുവേഷൻ ആൻഡ് എവറിഥിങ് ആൻഡ് ഗെറ്റ് യു സർട്ടിഫൈഡ് ഫോർ ദിസ് കോഴ്സ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു സെൻഡ് മീ എവറിഥിങ് വാട്ട് യു ഹാവ്. ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ്, സ്റ്റെപ്പ് അപ്പ് വൺ മോർ നോച്ച് ആൻഡ് ഡു ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ ആസ് സൂൺ ആസ് പോസിബിൾ. മെയിലിലയക്കോ, മലയാളത്തിലോ, ഇംഗ്ലീഷിലോ, ഹിന്ദിയിലോ എഴുതി അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഐ ക്യാൻ കോംപ്രിഹെൻഡ് ഓൾ ദോസ് ത്രീ ലാംഗ്വേജസ്, നോ പ്രോബ്ലം. അപ്പം അതിന് പ്രശ്നമില്ല, ദയവായിട്ട് അയച്ചു തരിക. താങ്ക് യു വെരി മച്ച്. ആൻഡ് അഗെയിൻ ഇന്ന് സംബന്ധിച്ച എല്ലാവരെയും ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. നമുക്കിന്ന് ക്ലാസ് എടുത്ത് അച്ഛന് വേണ്ടിയിട്ടും നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ആത്മീയ പൗരോഹിത്യവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അച്ഛനോട് കൺക്ലൂഡിംഗ് പ്രെയർ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ലെസൺ അവസാനിപ്പിക്കാം.
ദൈവമായ കർത്താവിന്റെ ആരോഗ്യം എല്ലാ സമയത്തും ദൈവത്തിന് ചിലവുകൾ ഞങ്ങളെ മറക്കുകയാണ്. പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസം നമ്മൾ എല്ലാവരോടുകൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്ത എല്ലാ സംഗതികളോടും വെച്ചും പഠിച്ച എല്ലാവരോടും വെച്ചും ഇതിനുവേണ്ടി അല്പമായ അധികമായ പ്രവർത്തിക്കുന്ന എല്ലാവരോടും വെച്ചും ഇപ്പോഴെപ്പോഴും നിന്നെ കൊണ്ടായിരിക്കും പറയുകയാണത്. ആമേൻ. താങ്ക് യു.
ഗുഡ് നൈറ്റ്.